പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17 അധ്യായത്തിന്റെ 11 മുതൽ 19 വരെ ഉള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയ സംഭവത്തിൽ 10 കുഷ്ഠരോഗികൾ സൗഖ്യത്തിനായി യേശുവിന്റെ അടുക്കലെത്തുന്നതായി കാണാം. അന്നത്തെ നിയമം അനുസരിച്ച് യേശു അവരോട് നിങ്ങളുടെ പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുപ്പിനെന്ന് ആവശ്യപ്പെട്ടു. അവർ പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നു എന്ന് വചനം രേഖപ്പെടുത്തുന്നു. അവരിലെ കുഷ്ഠം മാറിയെങ്കിലും അതിലൊരാൾ മാത്രമേ, ഒരു ശമരിയൻ മാത്രമേ സൗഖ്യം തന്നവന് മഹത്വം കരേറ്റി നന്ദി രേഖപ്പെടുത്തുവാൻ എത്തിയുള്ളൂ. ഈ 2020 ഡിസംബർ മാസം വരെ നമ്മെ വേണ്ടുന്നതെല്ലാം തന്ന് നടത്തി എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും രക്ഷിച്ച ആ സർവശക്തനായ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ നമുക്ക് ഇന്നത്തെ പഠന പരിപാടിക്ക് മുമ്പ് തന്നെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം, നന്ദി രേഖപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 2 10 വാക്യം, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 2 verse 10. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഫിയർ നോട്ട്, വേർഡ് ഓഫ് ഗ്രേറ്റ് ജോയ്. ഭയപ്പെടേണ്ട, മഹാസന്തോഷത്തിന്റെ വാക്ക്. സന്തോഷ വാർത്തകൾ എന്തെന്നോ അതിന്റെ അർത്ഥം എന്തെന്നോ മനസ്സിലാകാത്ത ഒരാ കൂട്ടം ആളുകൾ ഇന്ന് നമ്മുടെ ലോകത്തിലുണ്ട്. അവർക്ക് സന്തോഷം, സമാധാനം ഇതൊക്കെ പണക്കാർക്കും വിദ്യാസമ്പന്നർക്കും മാത്രമുള്ളതാണെന്നാണ് ആ ചിന്ത. അവർ കരുതുന്നത് അപ്രകാരം തന്നെയാണ്. എന്നാൽ പണം, ഭൗമിക സന്തോഷം ഇതെല്ലാം താൽക്കാലികമാണെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. സ്വർഗീയ സന്തോഷം ഭൗമിക മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല നൽകുന്നത് എന്നതിന്റെ തെളിവാണ് ലൂക്കോസ് 2 8 മുതൽ 10 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത്. അപ്രതീക്ഷിത സാഹചര്യത്തിൽ രാത്രി സമയത്ത് വെളിമ്പ്രദേശത്ത് കാവൽ കാത്തു കിടന്ന ആടുകൾക്ക് കാവൽ കാത്തു കിടന്ന ആട്ടിടയന്മാർക്കാണ് ഒരു സ്വർഗീയ ദൂത് ലഭിച്ചത്. ഈ സാധാരണക്കാർക്ക് മഹാസന്തോഷത്തിന്റെ ദൂത് ലഭിക്കണമെങ്കിൽ അതും സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിന്റെ ദൂത് ലഭിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കണം. അതായത്, ഈ സാധാരണക്കാരായ ആളുകളായാലും അവർ വിശ്വസ്തരും സത്യസന്ധരും തങ്ങളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്യുന്നവരുമാണ്. അങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ആവശ്യം. കൂടാതെ ഇവർ അനുസരണ മനോഭാവമുള്ളവരാണ്. ഇപ്രകാരമുള്ളവരെ ആണ് കർത്താവ് ദൈവവചനത്തിൽ തന്റെ ദൗത്യത്തിനായി കൂടുതൽ വിളിച്ചതും. ഉദാഹരണമാണ് അബ്രഹാം, മോശ, ജോസഫ്, ഗിദെയോൻ, യേശുവിന്റെ ശിഷ്യന്മാർ, ഇവരെല്ലാം അതിനുദാഹരണങ്ങളാണ്. സ്വർഗീയ സന്ദേശം കേട്ട് മറക്കുന്ന ഒരു കൂട്ടരുണ്ട്. കേൾക്കും, മറക്കും, അവരത് ഹൃദയത്തിൽ ഏറ്റെടുക്കാറില്ല. അങ്ങനെയുള്ളവരെ ഒരിക്കലും ദൈവം തന്റെ ദൗത്യം ഏൽപ്പിക്കാറില്ല. അനുസരണമുള്ളവർ കേട്ടത് അന്വേഷിച്ച് കണ്ടെത്തുവാൻ തയ്യാറാകും. രക്ഷിതാവിന്റെ ജനന വാർത്ത അറിയിച്ച ദൂതന്മാർ മടങ്ങിയപ്പോൾ ആട്ടിടയർ നിജസ്ഥിതി കണ്ടെത്തുവാൻ ബേത്ലഹേമോളം പോയി. ആടുകളുടെ കാവലിന്റെ കാര്യം ആ കേട്ട വാർത്തയുടെ സന്തോഷത്തിൽ അവർ മറന്നു. പക്ഷേ സ്വർഗം ആടുകൾക്കായി ഒരു കാവൽ അവിടെ ഒരുക്കിയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ബേത്ലഹേമിലെത്തി രക്ഷകന്റെ ജനന വാർത്ത സ്ഥിരീകരിച്ച ആട്ടിടയർ തങ്ങൾ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്തു. ഇവിടെ പണമോ പദവിയോ സ്ഥാനമാനമോ ഒന്നുമല്ല യഥാർത്ഥ സന്തോഷം അവർക്ക് നൽകിയത്. ഈ ആട്ടിടയരെ വീക്ഷിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. സങ്കീർത്തനം 4:7 വളരെ അർത്ഥവത്താണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് നോക്കുക. സന്തോഷം നമ്മിലുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകാൻ കഴിയുള്ളൂ. സുവാർത്ത കേട്ടത് അന്വേഷിച്ച് കണ്ടെത്തിയവർക്കാണ് സന്തോഷം അനുഭവിക്കാനും അതുമൂലം സമാധാനത്തിന് ഉടമകളാകുവാനും കഴിഞ്ഞത്. പാപം ഒരു വ്യക്തിയുടെ സന്തോഷത്തെ ഇല്ലാതാക്കുമ്പോൾ അതൊരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സന്തോഷവും ഇല്ലാതാക്കുന്നു. ഒരു ദിവസം മത്തായി ചേട്ടൻ വീട്ടിലെത്തിയപ്പോൾ എന്തോ കാര്യമായി അന്വേഷിക്കുന്ന തന്റെ കൊച്ചുമകനെ കണ്ടു. എന്താ മകൻ മോനെ നീ തിരയുന്നത്, എന്താ അന്വേഷിക്കുന്നതെന്ന് അപ്പച്ചൻ മോനോട് ചോദിച്ചു. അതെ, എന്റെ അമ്മച്ചിയുടെ അധ്വാന ഫലത്തിൽ നിന്ന് എനിക്ക് തന്ന 50 പൈസ നഷ്ടപ്പെട്ടു, അതാണ് ഞാൻ തിരയുന്നത്. ഓ, അത് സാരമില്ല, ഇന്ന 1 രൂപ അപ്പച്ചൻ തരാം. പിതാവ് നീട്ടിയ തുക അവൻ വാങ്ങിയില്ല. അവൻ പറഞ്ഞ മറുപടി, ആരുടെയും അധ്വാന ഫലം അർഹതയില്ലാതെ വാങ്ങരുത് എന്നാണ്. അതിനാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നൽകിയ തുക വീണ്ടും അവൻ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനം അമ്മച്ചി കൊടുത്ത 50 പൈസ അവൻ കണ്ടെത്തി. അത് കണ്ടെത്തി പിതാവിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ മത്തായിച്ച, എന്റെ അമ്മച്ചിയുടെ അധ്വാന ഫലം 50 പൈസ. ഇത് മത്തായിച്ചനെ ചിന്തിപ്പിക്കുവാൻ തുടങ്ങി. ഒരു പിതാവിന്റെ സ്ഥാനത്ത് താൻ തന്റെ മക്കൾക്ക് ആഹാരമുണ്ടോ എന്ന് പോലും ഇന്നു വരെ തിരക്കിയിട്ടില്ല. തന്റെ കയ്യിൽ പണമുണ്ട്, പക്ഷെ താൻ അത് കള്ളിഷാപ്പിലാ കൊടുത്തത്. അപ്പം തന്റെ മക്കളെ സ്നേഹിക്കുകയോ ഭാര്യയെ സ്നേഹിക്കുകയോ കരുതുകയോ ചെയ്യാത്ത തനിക്ക് ഒരു പിതാവെന്ന് പറയുവാൻ അർഹതയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പൊ എന്റെ കുടുംബത്തിന്റെ സന്തോഷം എന്നിൽ സന്തോഷമില്ലാത്തതിനാൽ ഞാൻ തന്നെ കളയുന്നു. ആ ബോധം അദ്ദേഹത്തിനുണ്ടായപ്പോൾ അടുത്ത ദിവസം മുതൽ കള്ളിഷാപ്പിൽ കയറാതായി. അന്ന് മുതൽ കിട്ടുന്ന പണമെല്ലാം ശേഖരിച്ച് ഭാര്യയെ ഏൽപ്പിക്കും. ഒരു പിതാവിന്റെ സന്തോഷം ലഭിച്ച മക്കൾ, ഭർത്താവിന്റെ സന്തോഷം ലഭിച്ച ഭാര്യ, ഒരു പിതാവ് എന്ന നിലയിൽ തനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്, ചെയ്യാൻ സാധിച്ച സന്തോഷം, ഇതെല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ ആ കുടുംബത്തിൽ ദൈവിക സന്തോഷവും വന്നെത്തി. ദൈവിക സന്തോഷം കണ്ടെത്തി അനുഭവിക്കുന്നവർ ആകുവാൻ ഈ ആട്ടിടയരെ പോലെ 2020 അവസാന മാസത്തിലെങ്കിലും തീരുമാനമെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ കൽപ്പന ഞാൻ അനുസരിക്കുമെന്നും ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നും തീരുമാനമെടുക്കുവാൻ തയ്യാറാണ്. നിങ്ങൾ കൽപ്പന അനുസരിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുത്തത് കൊണ്ടും അതിനർത്ഥമില്ല. ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കും, ഞാൻ ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കുമെന്ന് ഇന്ന് ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകുക. നിർദ്ധനൻ ധനവാനായാലും അഥവാ ദരിദ്രൻ ധനവാനായാലും ധനവാൻ ദരിദ്രനായാലും ഇതെങ്ങനെ സംഭവിച്ചാലും ജനത്തിനൊരു അത്ഭുതമാണ്. കുടിലിൽ വസിക്കുന്നവനും കൊട്ടാരത്തിലെത്തുവാൻ പ്രയാസമാണ്. എന്നാൽ കൊട്ടാരത്തിലെ രാജാവിന് കുടിൽ സന്ദർശിക്കാം, കുടിലിനെ കൊട്ടാരതുല്യമാക്കുകയും ചെയ്യാം. രാജാവ് കൊട്ടാരത്തിൽ നിന്ന് കുടിലിൽ വന്നാൽ കുടിലിൽ വസിക്കുന്നവർക്ക് രാജാവ് നൽകുന്ന പദവികൾ അനുഭവിക്കുവാനും കഴിയും. വചനം ജഡമെടുത്ത് സ്വർഗീയമായ സകല അനുഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ദൈവിക പദവികൾ വിട്ട് മനുഷ്യരുടെ ഇടയിൽ വന്ന് പാർത്തു. അതെ, വചനം ജഡമായി തീർന്നത് ജഡത്തിന്മേലുള്ള അവഗണന മാറ്റി ജഡത്തിൽ വസിക്കുന്നവരെ സ്വർഗത്തിൽ ഇരുത്തുവാനാണ്. വചനം ജഡമായി തീർന്നത് ജഡത്തിന്മേലുള്ള അവഗണന മാറ്റി ജഡത്തിൽ വസിക്കുന്നവരെ സ്വർഗത്തിൽ ഇരുത്തുവാനാണ്. വചനം ജഡമെടുത്തപ്പോൾ ജഡം വചനത്തോടു കൂടെയായി എന്ന് മഹാസന്തോഷത്തോട് ആട്ടിടയർക്ക് മഹാസന്തോഷമാണ് ആട്ടിടയർക്ക് കാണുവാൻ സാധിച്ചത്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് സ്വർഗം സുവിശേഷിച്ചത്. ഈ സുവാർത്ത നമുക്ക് നൽകുന്ന സന്തോഷം നാം അനുഭവിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ ആ സന്തോഷം ലഭിക്കുന്നുള്ളൂ. ഇന്ന് വർഷത്തിൽ ഒരിക്കൽ ഈ സുവാർത്ത ഏറ്റെടുക്കുന്നവരാണ് ഭൂരിപക്ഷം. അപ്പോഴും ദൈവഹിതമില്ലാത്ത ജീവിതം നയിക്കുന്നവരാണിവർ. വർഷത്തിൽ ഒരിക്കൽ ഈ സുവാർത്ത ഏറ്റെടുക്കുന്നവർ അപ്പോഴും ദൈവഹിതമില്ലാത്ത ജീവിതം നയിച്ചുകൊണ്ടാണ് ഇത് ഏറ്റെടുക്കുന്നത്. നമ്മുടേതായ ആഘോഷങ്ങൾ നടത്തുവർ നമ്മുടേതായ ആഘോഷങ്ങൾ നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അതിനാൽ എപ്പോഴും ശ്രദ്ധിക്കുക, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന്. ഭയപ്പെടേണ്ട എന്ന വാക്ക് ക്രിസ്തു ഉള്ളിലുള്ളവന് ഏറ്റവും അർത്ഥവത്താണ്. അസാധ്യമെന്ന് മനുഷ്യർ കരുതുന്ന പലതും സ്വായത്തമാക്കിയിട്ടും ലോക ജനത ഇന്നും ഭീതിയിൽ കഴിയുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ ലഭിക്കാത്ത ആധുനിക സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്, പക്ഷേ സൗകര്യങ്ങൾ വർദ്ധിക്കും തോറും ചതിവും വഞ്ചനയും വർദ്ധിക്കുന്നതിനാൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാകുന്നു. ഇന്ന് ആർക്കും ആരോടും സ്നേഹമില്ല. എല്ലാ മനുഷ്യന്റെയും ഹൃദയം ഇളകി മറിയുന്ന കടൽ പോലെയാണ്. പണത്തോടുള്ള ആർത്തി മൂലം തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരു കൂട്ടർ. ഭയപ്പെടേണ്ട എന്ന ആ ഉറപ്പിന്റെ പ്രത്യാശയുടെ വാക്ക് പറയുന്ന കർത്താവ് ഇവരുടെ ഉള്ളിൽ ഇന്ന് വരെ ജനിച്ചിട്ടില്ല. കർത്താവ് അവരുടെ ഉള്ളിൽ ജനിക്കണമെന്നും അവർക്ക് ആഗ്രഹമില്ല. അവർ ഈ ലോകത്തിന്റെ പുറകെ അങ്ങ് ഓടുക. നശ്വരമായ ലോകം അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ പ്രിയമുള്ളവരെ, സുവാർത്ത അഥവാ ഗുഡ് ന്യൂസ് ആരുടെ ഹൃദയത്തിലുണ്ടോ അവരുടെ ഹൃദയത്തിൽ മാത്രമേ ഉള്ളൂ സമാധാനമുള്ളത്. അവരുടെ ജീവിത പടക ആടി ഉലഞ്ഞാലും യേശു അമരത്തുണ്ട്. അതിനാൽ ഭയപ്പെടേണ്ട എന്ന വാക്ക് പറഞ്ഞ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നരുളി ചെയ്തവനോട് പറ്റിച്ചേർന്ന് നമ്മുടെ ജീവിതയാത്ര നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. സർവജനത്തിലേക്കും മഹാസന്തോഷം നൽകുന്ന ഈ സുവാർത്ത എത്തിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, സുവാർത്താവാഹികളാകുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വചനസത്യം കണ്ടെത്തുക, അവന് മഹത്വം കരേറ്റുക, അവനോട് ചേർന്ന് പ്രവർത്തിക്കുക, അനേകരെ ദൈവത്തിങ്കലേക്ക് ആദായപ്പെടുത്തുവാൻ ഈ അടുത്ത പുതുവർഷം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി ഈ വർഷാവസാനം നിങ്ങളെ തന്നെ ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ താഴ്ത്തി ഏൽപ്പിക്കുക. കുഞ്ഞുങ്ങളെ, അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന സ്വർഗീയ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ശത്രുവിന്റെ കോപം ഞങ്ങളെ ജീവനോടെ വിഴുങ്ങുമായിരുന്നു. എന്നാൽ ഞങ്ങളിലെത്തിയ സുവാർത്ത ഞങ്ങളെ ഒരു വർഷം കൂടെ സംരക്ഷിച്ച് മുൻപോട്ട് നടത്തിയതിനായി നന്ദി. ക്രിസ്തു ഉള്ളിൽ ജനിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവരെ മുൻപോട്ട് നടത്തുവാനുള്ള കൃപയും ദൈവമേ അങ്ങ് അതിനായി നിയോഗിക്കുന്ന അങ്ങ് വിളിച്ച ഓരോരുത്തർക്കും നൽകുന്നതിനായി സ്തോത്രം. ഒരു വർഷം കൂടെ നിന്റെ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഒന്നിച്ച് വചനം പഠിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കൈപ്പണിയല്ലാത്ത നിത്യഭവനത്തിൽ എത്തും വരെ ഞങ്ങളുടെ പ്രിയനോടൊപ്പം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ബൈബിൾ സ്റ്റഡി .com/ന് വേണ്ടി ഈ 2020 എന്ന പ്രതികൂല കാറ്റ് മഹാമാരി വിഴുങ്ങിയ ഈ വർഷവും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം വചനം പഠിക്കുവാൻ എന്നെ സഹായിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ 73-ാമത്തെ വയസ്സിലും വചനം കാണുവാനും ഗ്രഹിക്കുവാനും ചിന്തിക്കുവാനും എഴുതുവാനും എല്ലാം എനിക്ക് കൃപ തന്ന, എനിക്ക് ശബ്ദം തന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം തിരുവലുത. അതിനായി ഞാൻ എന്റെ നന്ദി സർവശക്തനായ ദൈവത്തിന് രേഖപ്പെടുത്തുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണത്തിനായി നന്ദി. തുടർന്നും അത് പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവം എനിക്ക് ഇനി ഒരാഴ്ച തന്നെങ്കിൽ ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി തുടർന്നും വേല ചെയ്യുമെന്നുള്ള തീരുമാനത്തോടെ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. നിങ്ങളെല്ലാം ദൈവാളവ് കൂടാതെ അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വർഷം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയുമായി ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.